രണ്ട് പത്രോസ് ഒന്നാമധ്യായമാണ് ദൈവർവിൽ ആശ്രയിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 1 പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം ജീവന്റെ വചനത്തെ സംബന്ധിക്കുന്നതായിരുന്നു. ദ ലിവിംഗ് വേർഡ്, കെടാത്തതും ജീവനുള്ളതുമായ ദൈവത്തിന്റെ വചനം സംബന്ധിച്ചായിരുന്നു. പ്രത്യാശയിൽ സഭ ഉറപ്പിക്കുന്ന ഒരു ലേഖനമായിരുന്നു ഒന്നാമത്തെ ലേഖനം. എന്നാൽ രണ്ടാമത്തെ ലേഖനം വിലയേറിയ വിശ്വാസം ലഭിച്ചവരെ, ദ മോസ്റ്റ് പ്രഷ്യസ് ഫെയ്ത്ത്, വിലയേറിയ വിശ്വാസം ലഭിച്ചവരെ, ലഭിച്ചവർക്ക് എഴുതുന്ന ഒരു ലേഖനമാണത്. പ്രാരംഭമായി 3 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. 1 അധ്യായത്തിൽ വിലയേറിയ വിശ്വാസം ലഭിച്ചവരെന്ത് ചെയ്യണമെന്ന് 1 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. 2 അധ്യായം ദുരുപദേശങ്ങളെ കുറിച്ചും ദുരുപദേശം ഉപദേശിക്കുന്നവരെ കുറിച്ചും വാണിങ്ങ്. 3 അധ്യായത്തിൽ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച് ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് പ്രബോധിപ്പിച്ച് അവസാനിപ്പിക്കുന്ന ഒരു ലേഖനമാണിത്. അതിന്റെ 1:12 ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഒരുങ്ങിയിരിക്കും. നിങ്ങൾ ആ വാക്യം കണ്ടോ? പത്രോസ് പറയാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പിന്നെ എന്തും ചെയ്യുന്നുണ്ട്, അനുസരിക്കുന്നുണ്ട്. സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമാണെങ്കിലും ഈ ഒരു കാര്യം ഞാൻ നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഒരുങ്ങിയിരിക്കും. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളെ എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. റിമൈൻഡർ, കീപ്പിംഗ് യു അലേർട്ട് വിത്ത് റിമൈൻഡേഴ്സ്. ഒരു വ്യക്തി അഭിപ്രായപ്പെട്ട അനുസരിച്ച് ദൈവസഭയ്ക്ക് ഇൻസ്ട്രക്ഷൻസ് അല്ല ഇനി വേണ്ടത്, ശരിക്കും റിമൈൻഡേഴ്സാണ് വേണ്ടത്. റിമൈൻഡർ, ഓർമ്മപ്പെടുത്തുക. നമ്മുടെ വിശ്വാസ യാത്രയിൽ പല കാര്യങ്ങൾ നമ്മൾ മറക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, നമ്മൾ ബൈബിളിൽ അതുകൊണ്ട്, ദെയർഫോർ, അത് നിമിത്തം എന്നൊക്കെ പറയുമ്പോൾ അതിന് മുമ്പ് എന്ത് പറഞ്ഞെന്ന് നമ്മൾ നോക്കണം. ഉദാഹരണമായിട്ട് നമ്മളെല്ലാവരും പറയുന്നൊരു വാക്യമാണ്, എന്റെ ഹൃദയം സന്തോഷിക്കുന്നു, എന്റെ ഹൃദയം ആനന്ദിക്കുന്നു, എന്റെ ജഡം പ്രത്യാശയോടെ വസിക്കുന്നു. പക്ഷെ അതിന് മുമ്പ് പറയുന്നത്, അതിന്റെ കാരണം, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ കൺമുമ്പിൽ വെച്ചിരിക്കുന്നു, ദെയർഫോർ അതുകൊണ്ട് ഞാൻ എന്റെ ഹൃദയം സന്തോഷിക്കുന്നു, എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. പ്രിയമുള്ളവർ, ഈ ഒരു വേദഭാഗം എനിക്ക് തോന്നി ഈ ചർച്ചില് അനേക പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ദൈവാത്മാവ് നമ്മളെ കൂടുതൽ കൂടുതൽ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അതിന്റെ 2 വാക്യത്തിൽ കാണുന്നത്, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും, ഗ്രേസ് ആൻഡ് പീസ് ബി, ഇംഗ്ലീഷ് വായിക്കാമോ, മൾട്ടിപ്ലൈഡ് കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് 2 കാര്യങ്ങളെക്കുറിച്ച് പറയാം. നിങ്ങൾ പിന്നീട് സഹോദരൻ ഓർപ്പിച്ചാലും പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ പോയി വായിച്ചാൽ മതി. അടുത്ത് പറയുന്നത് ദ ഡിവൈൻ പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശക്തി തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഓക്കെ, ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ദൈവം അത് തന്നു കഴിഞ്ഞു. എന്താ ദ ഡിവൈൻ പവർ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവില്ലാത്ത ശക്തിയുടെ വലിപ്പം. ഒരു കാര്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. 4 വാക്യത്തിൽ പറയുകയാണ് ദ ഡിവൈൻ നേച്ചർ. നമ്മൾ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ച വചനങ്ങളായത്. 1 പറഞ്ഞു, 3 അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ദൈവം എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ, അനേകർ ചോദിക്കുന്ന ഈ ബൈബിളിൽ എഴുതുപോലെ ജീവിക്കാൻ പറ്റുമോ? തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ് എന്താ തന്നിരിക്കുന്നത്, എക്സീഡിംഗ് ഗ്രേറ്റ് ആൻഡ് പ്രഷ്യസ് പ്രോമിസസ്. ദൈവം നമുക്ക് അനേക വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു വാഗ്ദത്തം ഏതാന്ന് പറയാം, പറയട്ടോ? ഫിലിപ്പർ 4 അറിയത്തില്ല, 4:13 സൽവർ 13 എടുക്കും. പക്ഷെ കൂടുതൽ പേരും ഞങ്ങളൊക്കെ പണ്ട് പോയ കൂട്ടായ്മ എടുക്കുന്ന 19 എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോട് തന്റെ ധനത്തിനെ തുടങ്ങും ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പൊ നമ്മൾ പറയാ ദ മോസ്റ്റ് ഗ്രേറ്റ് എന്നാ പറയുന്നത്, എക്സീഡിംഗ് ഗ്രേറ്റ് ആൻഡ് പ്രഷ്യസ് പ്രോമിസസ്. തീർച്ചയായിട്ടും ആ പ്രോമിസിനെ ഞാൻ തുച്ഛീകരിക്കുകയല്ല, പക്ഷെ ദൈവ വചനത്തിൽ എഴുതിയിരിക്കുന്ന വാട്ട് ആർ ദ എക്സീഡിംഗ് ആൻഡ് ഗ്രേറ്റ് പ്രഷ്യസ് പ്രോമിസ് എന്താണ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് ചോദിക്കുക, അവന്റെ ഡിവൈൻ പവർ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തെ, അടുത്ത പറയുന്നത് ഡിവൈൻ നേച്ചർ. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ഇവിടെയുള്ളവരെ, നാം വായിക്കുമ്പോൾ ഒരു കാര്യം ഈ ചർച്ചിനോട് ഞാൻ പേഴ്സണലി പറയാൻ ആഗ്രഹിക്കുക, പ്രത്യേകിച്ച് കേറപ്പെടും ചർച്ചിനോട്, യൂസ് യുവർ ഹാർട്ട്. ഹൃദയം കൊണ്ട് നമുക്ക് ഈ തിരുവചനം പഠിക്കാം. ബുദ്ധി വേണം, പക്ഷെ വൈകുന്നേരങ്ങളിലെ കൂട്ടായ്മകളിലെ പ്രബോധനങ്ങളൊക്കെ കൂടുതലും ബുദ്ധിപരമായിട്ട് ഞങ്ങൾക്കിതിൽ നിന്ന് എന്തു മനസ്സിലായ എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ എക്സീഡിംഗ് ഗ്രേറ്റ് ആൻഡ് പ്രഷ്യസ്, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വളരെ ഇമ്പോർട്ടന്റാ. ഞങ്ങൾ ആവർത്തിക്കുകയാണ്, റിമൈൻഡിങ് എന്താണെന്നറിയോ, നമുക്ക് വാഗ്ദത്തങ്ങളുണ്ട്, വിലയേറിയ വാഗ്ദത്തങ്ങളുണ്ട്, അതിമഹത്തായ വാഗ്ദത്തങ്ങളുണ്ട്. ഡിവൈൻ പവർ, നിങ്ങൾ അതിനെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞല്ലോ, സേല സ്റ്റോപ്പ് ചെയ്യുക. വാട്ട് ഈസ് ഡിവൈൻ പവർ? വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി എന്താ? സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ താങ്ങുന്ന കർത്താവിന്റെ ശക്തി എന്താ? ആ ശക്തി നമ്മൾ എന്തിനു വേണ്ടി എന്നറിയോ, ആ ദിവ്യശക്തി നമുക്ക് കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന്, ദ ഡിവൈൻ നേച്ചർ. അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്തിട്ട് ചിന്തിക്കണം, കർത്താവ് എന്താ ഈ ഡിവൈൻ പവർ, എന്താ ഈ ഡിവൈൻ പവർ, എന്തിനു വേണ്ടിയാണ് തന്നിരിക്കുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വേർഡ് പവറാ, പവർ, പവർ മിനിസ്ട്രി, പവർ. ഞാൻ ചോദിക്കുന്നു, ഈ പവർ എന്തിനാ തന്നത്? പവർ തന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, എക്സീഡിംഗ് ഗ്രേറ്റ് ആൻഡ് പ്രഷ്യസ് പ്രോമിസസ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. ഇനി പേപ്പറും പേന ഉള്ളവര് അല്ലാത്തൊരു ഹൃദയത്തെ എഴുതി വീട്ടിപ്പോയി, ഞാൻ ഏറ്റവും ഇതിനകത്തെ വാങ്ങൾ പറയാം, അതുണ്ടോന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഉണ്ടോ നമ്മൾ വേണം ഇത് കാണാൻ പറയാം, അടുത്ത വാക്യം കാണാതെ പറയുമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം. നമ്പർ നമ്മൾ വളരെ സാവധാനം ഈ 5 ഈ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷ് വേർഡ്സ് ആദ്യം പറയും, പിന്നെ മലയാളം വേർഡ്സ് പറയും. അത് നമ്മൾ ചിന്തിക്കുന്ന പെട്ടെന്ന് നമ്മുടെ ചിന്ത എന്നറിയോ, ഇത് ആരോട് ദൈവം സംസാരിക്കുന്ന? എന്റെ ഭാര്യ, അല്ലെങ്കിൽ എന്റെ അപ്പൻ, അല്ലെങ്കിൽ സഭയിലുള്ള അനേകർക്ക് ഇത് ആവശ്യമാണെന്ന് ദൈവാത്മാവ് അറിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. ആ ചിന്ത നമുക്ക് മാറ്റിക്കളയാം. കർത്താവ് ഈ വചനം എന്നോടാ സംസാരിക്കുന്നത്, ഫോർ മീ. ദൈവസിംഹാസനത്തിന് മുമ്പിൽ ഞാനാ നിൽക്കേണ്ടത്, ആ എന്നോടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. പറയുന്ന വ്യക്തിയല്ല പ്രാധാന്യം, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. ആകാശം ഭൂമി മാറിപ്പോയാലും തിരുവചനത്തിലെ വള്ളിയോ പുള്ളിയോ മാറ്റമില്ലാത്തത് കൊണ്ട് ദൈവം എന്നോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളുണ്ട്, അത് ഞാൻ ചെയ്യണം. ദൈവത്തിന്റെ അതിമഹത്തായ പ്രോമിസസ് ദൈവം തന്നിട്ടുണ്ട്, സ്തോത്രം. ദൈവത്തിന്റെ ഡിവൈൻ പവർ വിശ്വസിക്കുന്നവൻ അവൈലബിളാ, സ്തോത്രം. കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാനുള്ള ഉന്നതകരമായ വിളി ലഭിച്ചിരിക്കുക, അതിനായി സ്തോത്രം. പക്ഷേ നാം എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് വിത്ത് ഓൾ ഡിലിജൻസ്, ശ്രദ്ധിച്ചാട്ടെ, വിത്ത് ഓൾ ഡിലിജൻസ് പറഞ്ഞ മലയാളത്തിൽ എന്താ എഴുതിയിരിക്കുന്നേ? നിങ്ങൾ വായിച്ചാട്ടെ, നിങ്ങൾ സകല ഉത്സാഹം. എന്താ സകല ഉത്സാഹം? നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്, ശ്രദ്ധിച്ചാട്ടെ, വിത്ത് ഓൾ ദ ഡിലിജൻസ്, വിത്ത് ഓൾ ദ ഡിലിജൻസ്. ഡിലിജൻസ് പറഞ്ഞ് ശ്രദ്ധിച്ചാട്ടെ, എല്ലാരും നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നറിയോ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോന്ന് നോക്കണം. ഡേവിഡ് ലിവിംഗ്സ്റ്റനെ കുറിച്ച് പറയുന്ന അദ്ദേഹം രാവിലെ തിരുവചനം വായിക്കാൻ എഴുന്നേൽക്കുന്ന ആളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരാളുണ്ട്, സുസൈ എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹം വന്ന് ഒരു ദിവസം രാവിലെ 4 മണിക്ക് ഇദ്ദേഹത്തിന്റെ മുറി നോക്കുമ്പോൾ അന്നും പതിപോലെ വെളുപ്പിനെ തിരുവചനം തുറന്നിരിപ്പുണ്ട്. അദ്ദേഹം കട്ടിലേലോ കസരയിലോ അല്ല ഇരിക്കുന്നത്, മുട്ടുകൾ മടക്കി മുഴങ്കാൽ മടക്കിയാണ് ബൈബിൾ വായിക്കുന്നത്. ഒരു മെഴുകുതിരി സൈഡിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു ആഫ്രിക്കയുടെ വനത്തിൽ. തുറന്നിരിക്കുന്ന ബൈബിൾ വെളുപ്പിന് 4 മണിക്ക്, തിരുവചനം അവിടെ തുറന്നിരിക്കുന്നു, ബൈബിൾ മുമ്പിലിരിക്കുന്നു, മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പതിവ് പോലെ ചെയ്യുന്നത് പോലെ ആ തിരുവചനത്തിന് മുമ്പാകെ മുഴങ്കാലുകൾ മടക്കി അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അന്ന് അവരുടെ കൂട്ടാളികളെ കണ്ടെത്തി. ആ ഇരിപ്പിൽ അദ്ദേഹം കർത്താവിന്റെ അടുക്കിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്! എത്ര ഗ്ലോറിയസ് ആയിരിക്കുന്ന അവസാനം! തിരുവചനങ്ങൾ ധ്യാനിക്കുന്നത് ഒരു ഭക്തന്റെ ജീവിതത്തിൽ, വാട്ട് എ പ്രഷ്യസ് പ്രിവിലേജ്! തിരുവചനം ധ്യാനിക്കുന്നത്. ദാവീദിനോട് ചോദിക്കാൻ, ദാവീദേ താൻ എങ്ങോട്ടാ ഓടുന്നേ? ഒത്തിരി ഉത്തരവാദിത്തമുള്ളവൻ. അദ്ദേഹം പറയാ, തിരുവചനം ധ്യാനിക്കാനുള്ള യാമമായതുകൊണ്ട് ഞാൻ എന്റെ കർത്താവിന്റെ മനോഹരത്വം കാണുവാൻ മന്ദിരത്തിലേക്ക് പോവുക. ജോലി കഴിഞ്ഞോടുന്ന് ദാനിയലിന് ചോദിക്കുക, ദാനിയലെ നിനക്ക് ഓഫീസിലെ ഉത്തരവാദിത്തങ്ങളില്ലേ? ദാനിയൽ പറയും, എരിശലേമിന്റെ കിളിവാതിലുകൾ തുറന്നിട്ട്, എരിശലേമിലേക്കുള്ള വാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കാനുള്ള സമയമായിരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ഓടുക. വിത്ത് ഓൾ ഡിലിജൻസ്, സകല ഉത്സാഹവും കഴിച്ച്. ഞാൻ ചോദിക്കട്ടെ, ഇതിന് നമ്മുടെ സ്വന്തം ശക്തിയാൽ കഴിയത്തില്ല. ശ്രദ്ധിച്ചാട്ടെ, വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചാട്ടെ. നമ്മൾ വിചാരിക്കുക, ഒരു 2 ദിവസം ഉത്സാഹം, ക്യാമ്പ് കഴിഞ്ഞ ഉത്സാഹം, പിന്നെ 2 ദിവസം കഴിയുമ്പം നമ്മളങ്ങ് തളർന്നു പോവുക. പക്ഷെ ഇതിന് നമ്മളെ സഹായിക്കാൻ ആരുണ്ട്? ആരുണ്ട്? ഹോളി സ്പിരിറ്റ്. പത്രോസ് പറയുമ്പം പറയും, ഇത് നിങ്ങൾക്കറിയാം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞവരാ. ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമാണെങ്കിൽ ഇദ്ദേഹം പറയാണ്, ഞാൻ മരിക്കാൻ പോകുന്നുണ്ട്, പിന്നെയും 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 ഞാൻ നിങ്ങൾ ഇത് ഓർപ്പിക്കുകയാണ്. അപ്പം സഭ അവർ ചോദിക്കുക, ഇത് നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞല്ലേ? പത്രോസ് പറയാണ്, ഇംഗ്ലീഷ് ബൈബിൾ എഴുതിക്കും, ഞാൻ എന്നെ തന്നെ അതിനുവേണ്ടി അങ്ങ് സമർപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം, നിങ്ങൾ ഇത് ഓർപ്പിച്ചുകൊണ്ടിരിക്കണം, ഓർപ്പിച്ചുകൊണ്ടിരിക്കുക നിങ്ങളെ, കാരണം ഞാൻ പോവുക. എന്നിട്ട് അദ്ദേഹം ഓർപ്പിച്ചിട്ട് ഒരു കാര്യം പറയാം, പിന്നീട് വായിച്ചാൽ മതി വീട്ടിൽ ചെന്നിട്ട്. ഞങ്ങൾ 2 കാര്യങ്ങളാ കണ്ടത്, അത് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. പത്രോസ് പറയുക, 1, ഗോഡ്സ് ഗ്ലോറി; 2, ഗോഡ്സ് വോയിസ്. ഞങ്ങൾ വിശുദ്ധ പർവ്വതത്തിൽ ഇരുന്നപ്പോ ഞങ്ങൾ കണ്ടത് ആദ്യം ദൈവത്തിന്റെ തേജസ്സാ, പിന്നെ ഞങ്ങൾ കേട്ടത് ദൈവത്തിന്റെ വോയിസാ. വ്യക്തിപരമായി കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന സൗരങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ തേജസ് കാണാതെ ഒരിക്കലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുകയില്ല. നമ്മളെന്തിനാ ധൃതി വെക്കുന്നേ? ദൈവസന്നിധി ചെല്ലും നമ്മളങ്ങ് ഒത്തിരി റഷിംഗ് ആണ്, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് തിരക്കടിക്കുക ദൈവസന്നിധി. അല്ല, ബിസ്റ്റിൽ മിണ്ടാതിരിക്കുക. യെശയ്യാവ് ദൈവത്തിന്റെ മഹത്വം കണ്ടു, അനന്തരം ശബ്ദം കേട്ടു, അനന്തരം ഞാൻ ആരെ അയക്കണം? മുൾപ്പറപ്പിൽ മോശ ദൈവത്തിന്റെ തേജസ് കണ്ടു, പിന്നെ ശബ്ദം കേട്ടു, അയാം ദാറ്റ് അയാം, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. അവന്റെ മന്ദിരത്തിലേക്ക് ചെല്ലുക, സകലവും മഹത്വം മഹത്വമെന്ന് പറയുന്ന ശബ്ദം നിങ്ങൾ കേൾക്കും. ഇടയന്റെ തേജസ് കാണുക, ശാന്തമായിരിക്കുക, കർത്താവിന്റെ ശബ്ദം നമ്മൾ കേൾക്കും. ഏലിയാവിനെ പോലെ നാം തളർന്നു കിടക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ മഹത്വം ഏലിയാവ് കണ്ടു, പക്ഷേ അതിലൊന്നും ഏലിയാവിന് പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു മൈൽഡ് വോയിസ്, ഏലിയാവേ നിനക്ക് എന്നാ ഇവിടെ കാര്യം, നീ എന്നെ എടുക്കുക ഇവിടെ. ദൈവം നമ്മോട് ചോദിക്കണം, ഏലിയാവിന്റെ സ്ഥാനത്ത് നമ്മുടെ പേര് പറഞ്ഞിട്ട് ചോദിക്കണം, എന്താ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ? വിത്ത് ഓൾ ഡിലിജൻസ്. ഈ 2014 ആദ്യത്തെ സൺഡേയില് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുക. സാധുവച്ച് ചോദിച്ച് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിന്റെ വേദവസ്ത്രം നിനക്ക് എങ്ങനെ ഇരിക്കുന്നു? എന്തുവാ ഞാൻ നോക്കുക, പക്ഷെ എന്റെ കവറൊക്കെ പോയി. നമ്മൾ ചിന്തിക്കുന്ന വേദവസ്ത്രത്തിന്റെ കവറൊക്കെ പോയി, ഇനിയിപ്പം പുതിയൊരു വർണ്ണം മേടിക്കണം. അല്ല, നമുക്ക് നമ്മോട് ചോദിക്കാം, നിന്റെ വേദവസ്ത്രം നിനക്ക് എങ്ങനെ ഇരിക്കുന്നേ? 2. നിന്റെ പ്രിയനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പർക്കം നിനക്കുണ്ടോ? കൂട്ടായ്മയിലോ സഭയിലോ കൂട്ടുകാർക്കോ അറിയാത്ത ഒരു രഹസ്യ സമ്പർക്കം നീ നിന്റെ കർത്താവുമായിട്ടുണ്ടോ? അടുത്തത്, പ്രിയൻ പെർമിഷൻ തരാതെ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? പോവരുത്. തിരുസാന്നിധ്യം നിന്നെ അനുവദിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നീ പോവരുത്. തിരുസാന്നിധ്യം നിന്നെ അനുവദിക്കുന്നിടത്തൊക്കെ നീ പോണം. അദ്ദേഹം തുടർന്നു, ധ്യാന ലോകത്തിൽ ജീവിക്കുക, ധ്യാനപീഠമതിൽ കയറി പൂരിപ്പിച്ചാട്ടെ, ധ്യാനപീഠമതിൽ കയറി ഉള്ളിലെ കണ്ണുകൾ കൊണ്ട് നിന്റെ പ്രിയനെ നീ കാണുക. എവറി ഡേ, ശ്രദ്ധിച്ചാട്ടെ, എവറി ഡേ, എല്ലാ ദിവസവും ഗോ ടു ദ ഹോളി ഓഫ് ഹോളി പ്ലേസ്, അവിടെ അതിപ്പോ പരിശുദ്ധ സ്ഥലത്ത് കയറുക. അത് പുതിയ നിയമത്തിൽ, അത് പഴയ നിയമത്തിൽ ആക്ഷരികമാണെങ്കിൽ പുതിയത്തിൽ ആത്മീയമാ. ഹോളി പ്ലേസിൽ നമ്മള്, ഹോളി പ്ലേസ് മീൻസ് കർത്താവിന്റെ സന്നിധിയാ. അവിടെ എന്തുണ്ട്? അവിടെ മേശമേൽ അപ്പം വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കഴിക്കാത്തവർക്ക് ജീവിക്കാൻ പറ്റിയല്ല. പുരോഹിതന്മാരായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചെങ്കിൽ എവറി ഡേ ഗോ ടു ദ ഹോളി പ്ലേസ്, അവിടെ അപ്പമുണ്ട്, കാഴ്ചയപ്പം എന്ന് പറയും, ഷോബ്രഡ്. അത് കാണാൻ വേണ്ടിയുള്ളതല്ല, കാഴ്ചയപ്പം കാണാൻ വേണ്ടിയുള്ളതല്ല. കാഴ്ചയപ്പം കണ്ടോണ്ടിരിക്കുന്ന മരിക്കും, അതെടുത്ത് കഴിക്കണം. അപ്പം കൊണ്ട് മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്. സെക്കൻഡ്, അവിടെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട്. എന്തിനെന്നറിയോ? ഈ ലോകത്തിന്റെ വെളിച്ചത്തിൽ ഇത് ഒന്നും മനസ്സിലാകുകയില്ല കേട്ടോ, ശ്രദ്ധിച്ചാട്ടെ. ഈ ലോകത്തിന്റെ വെട്ടത്തിൽ ഈ തിരുവചനം വായിച്ചാൽ ഒന്നും മനസ്സിലാവും. ഒരുപക്ഷെ നിങ്ങൾ പുസ്തകം എഴുതിയേക്കാം, അറിവ് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഈസ് ദ വേർഡ് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിന്റെ വചനമുണ്ടോ എനിക്ക്? ദൈവത്തോട് ചോദിക്കും, മന്ന കർത്താവേ, ഇന്നത്തെ മന്ന ആ വിളക്കിന്റെ വെട്ടത്തിരുന്ന് വായിക്കണം, യഹോവയുടെ മുഖപ്രകാശത്തിലിരുന്ന് വായിക്കണം. എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കും, ഹൃദയം ഇങ്ങനെ ജ്വലിക്കും. ജ്വലിക്കുമ്പോൾ എന്തെന്നറിയാവോ? അപ്പം നമ്മള് സ്തോത്ര ഹല്ലേലൂയൊക്കെ തന്നെ പറയുന്നേ. പറയുമല്ലയോ? അനുഭവിക്കുന്നവര് ചോദിക്കുക, സ്തോത്ര ഹല്ലേലൂയായും ആരാധനയൊക്കെ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണൽ പ്രയറിൽ ആര് പറഞ്ഞിട്ടാ നിങ്ങളെ സ്തുതിച്ചത്? പ്രിയനായവന്റെ തേജസ്സും മഹത്വവും കാണുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നറിയോ? ദ പെർഫ്യൂം ഓഫ് പ്രൈസ് ആൻഡ് പ്രയർ. അവിടെ ഒരു ധൂപപീഠം വെച്ചിട്ടുണ്ട്. അവിടുന്ന് ആ ധൂപ ഹൃദയത്തിന്റെ ധൂപപീഠത്തിൽ നിന്ന് പ്രൈസും പ്രയറും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. പിന്നെ അവിടം കൊണ്ട് ഇരിക്കുമെന്ന്, പിന്നെ അവിടം കൊണ്ട് തൃപ്തിപ്പെടുത്തില്ല. സഹോദരൻ പറഞ്ഞ പോലെ വാച്ചലൊന്നും നോക്കത്തില്ല. അതിപുരുഷ സ്ഥലത്തേക്കുള്ള ആണ്ട് കട്ടം കീറിക്കിടക്കുന്നു. നമ്മൾ നേരിട്ട് ചെന്ന് എന്ത് ചെയ്യുന്നറിയോ? നേരിട്ട് ചെന്ന് കർത്താവിന്റെ തേജസ് കാണാം. എനിക്ക് തോന്നുന്നില്ല അവിടെ ആരെങ്കിലും വല്ലതൊക്കെ ചോദിക്കുമെന്ന്, എനിക്ക് തോന്നുന്നില്ല. അതിപരിശ സ്ഥലത്ത് ദൈവത്തിന്റെ ഗ്ലോറി കാണുമ്പം അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചോദിക്കുന്നവരുണ്ടോ എനിക്കറിയത്തില്ല. പക്ഷേ കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രയർ റിക്വസ്റ്റിനുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാത്തിന്റെ ഉത്തരം കിട്ടിയത് കൊണ്ട് പിന്നെ എന്നാ ചോദിക്കാനാ? ഇനിയും ശ്രദ്ധിക്കുക, ഈ ഒരു അനുഭവത്തിലേക്ക് ഡെയിലി എക്സ്പീരിയൻസ് വല്ലപ്പോഴും ഉള്ളതല്ല. വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുക. ഇല്ലെങ്കിൽ പ്രിയ സഹോദര, ഇതെല്ലാം നിനക്കൊരു ഭാരമായിരിക്കും. ശ്രദ്ധിക്കണം. സാധു സുന്ദർ സിംഗ് ഒരിക്കൽ സത്ലജ് നദിയിൽ ഇറങ്ങി. ഒത്തിരി വെള്ളം ഒഴുകുന്ന നദിയാ, നദി ഇങ്ങനെ ഒഴുകുക. അദ്ദേഹം, സാധു സുന്ദർ സിംഗ്, ഈ നദിക്കകത്ത് ഇറങ്ങി കുളിക്കുക. അപ്പൊ അദ്ദേഹം പറയാണ്, കുളിച്ച സമയത്ത് ഈ വെള്ളം ഇങ്ങനെ തലയുടെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അദ്ദേഹം അതിനകത്തോടെ ഇങ്ങനെ നടക്കുക. ടൺസ് ഓഫ് വാട്ടറാ മുകളിൽ കൂടെ ഒഴുകുന്നത്. അദ്ദേഹം ശരിക്കും ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നേരം ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് പോണായിരുന്നു. ഇയാള് ഇങ്ങനെ ഈ ഒരു കുടമെടുത്തിട്ട് ഈ തല വെള്ളം ചുമന്നുകൊണ്ട് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുക, അയ്യോ ഞാൻ ക്ഷീണിക്കുക, എവിടെ ഇരുന്നാ മതിയായിരുന്നു. ഏ, ദൈവത്തിന്റെ ആത്മപ്രവാഹത്തിൽ ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം തിരുവചന ധ്യാനവും പ്രാർത്ഥനയും ഒന്നും ഒരു ഭാരമല്ല. ഇല്ലെങ്കിൽ രാവിലെ പറഞ്ഞ പോലെ ജസ്റ്റ് ഓഫീസിൽ പോയ സമയം എന്നാ ശരി, രണ്ടെണ്ണം വായിച്ചേക്കാം, പിന്നെ വണ്ടിയൊക്കെ ഒന്ന് സമർപ്പിച്ചേക്കാം. അവനൊരു വലിയ ഭാരമാ ബ്രദറേ. പ്രാർത്ഥന ഒന്നും നടക്കുന്നില്ല. വെള്ളം ചുമന്നുകൊണ്ട് പോവാ, കുറച്ച് കഴിയുമ്പോ എന്നെ എന്നറിയാം താഴെ വെക്കും. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവിന്റെ നദിയിലൂടെ മുങ്ങിക്കുളിക്കും. മുട്ടോളമല്ല, അരയോളം പോരാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നദിയിലൂടെ പോകുന്നവന് ഇതൊക്കെയും ഒരു ആനന്ദമായിരിക്കും. ഹല്ലേലൂയ, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിന്റെ ആത്മനദിയിൽ എന്നെ ഒന്ന് ഇറക്കണം കർത്താവേ. വല്ലപ്പോഴും ചെന്ന് ഒരു കൂടം വെള്ളം കോരിക്കൊണ്ട് അത് കുടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല, ആത്മാവിന്റെ നദിയിലൂടെ പോകുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഒരു പ്രോബ്ലം എന്നാണെന്നറിയാം ഇതിനകത്ത്. ഈ വല്ലപ്പോഴും ഈ ദിവസേനയിൽ ചെല്ലുന്നുണ്ടേ വിഷയം വരുന്നേ. എല്ലാ ദിവസവും ഇവിടെ എനിക്ക് സഹോദരങ്ങൾ അറിയാം, ഞാൻ നിങ്ങളെ കാട്ടിയ ദൈവത്തെ സ്തുതിക്കുക. എല്ലാ ദിവസവും മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരും കർത്താവിനെ കേൾക്കുന്നവരും കർത്താവിന്റെ കൂടെ നടക്കരു ഈ ചർച്ചിലുണ്ട്. അത് ഒറ്റ ബലത്തിൽ ഞാൻ അവിടെ നിൽക്കുന്നത്. പക്ഷെ പ്രിയ സഹോദരൻ, ഞങ്ങളുടെ ആഗ്രഹം എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്ന. അതുകൊണ്ട് ആ സഹോദരങ്ങളൊക്കെ പ്രസംഗിക്കുമ്പം വളരെ ചില കാര്യങ്ങൾ വളരെ ടഫായിട്ട് പറയുന്നതിന്റെ കാരണം മനഃപൂർവ്വം പറയാൻ വേണ്ടി പറയുന്നതല്ല. ഇവിടെ ഒരു കൂട്ടം ആളുകൾ ആ ഒരു മൃഷ്ടാന്ന ഭോജനം കഴിക്കുമ്പം, ഒരു കൂട്ടം ആളുകൾ പട്ടിണി കോലങ്ങളായിട്ടിരിക്കുമ്പോൾ ഹൃദയത്തിലെ ദുഃഖം കൊണ്ട് പറയുക, ദൈവത്തിന്റെ നദിയിൽ ഇന്നും വെള്ളം നിറഞ്ഞിരിക്കുക. ഹാലേലൂയ്യ! ദൈവത്തിന്റെ നദിയിൽ ഇന്നും വെള്ളം നിറഞ്ഞിരിക്കുക. എന്തിനാ ദാഹിച്ച് നടക്കുന്ന? ബൈബിളിലെ അവസാനത്തെ ആഹ്വാനം എന്താണെന്നറിയാമോ? കം, വരിക. കം, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവന്റെ ജലനദിയിൽ നിന്ന് സൗജന്യമായി കുടിക്കട്ടെ. നിങ്ങളോട് ചോദിക്കുക, ഈ ചർച്ചിന്റെ എന്താ ആവശ്യം? നിങ്ങളോട് ചോദിക്കുക, ഈ ചർച്ചിന് ഇപ്പൊ എന്താ ആവശ്യം? ഇപ്പം സാധാരണ പറയുന്നൊരു കാര്യം, ഫുൾ ടൈം വർക്കേഴ്സ്, പൂർണ്ണ സമയ സുവിശേഷ വേലക്കാർ ഒത്തിരി ആവശ്യമാണ്. തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞ കാര്യമാണ്, വേലക്കാരാവശ്യമാണ്. ശ്രദ്ധിക്കണം, ചർച്ചിന് മാത്രമല്ല ദൈവത്തിന് ആവശ്യം, ഫുൾ ടൈം വർക്കേഴ്സിനെ അല്ല. കുറിച്ച് തോളുക, ഫുൾ ടൈം വർഷിപ്പേഴ്സ്. ദൈവത്തിന് ആവശ്യം എപ്പോഴും ആരാധിക്കുന്ന. നമ്മൾ ചോദിക്കുക, ആമയെ ഫുൾ ടൈം വർക്കർ ഓറെ ഫുൾ ടൈം വർഷിപ്പർ? ഞാൻ എന്നോട് ചോദിക്കുക, ഞാനൊരു പൂർണ്ണസമയ വേലക്കാരനാണോ അതോ ഒരു പൂർണ്ണസമയ ആരാധനക്കാരനാണോ? ആരാധനയിൽ ഇതെല്ലാം പെടും സഹോദരങ്ങളെ. കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞാൻ ഇതിലേക്ക് വരികയാണ്, വിഷയത്തിലേക്ക് വരികയാണ്. ആ ഭാഗം ഒന്നിന്റെ രണ്ട് പത്രം ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? സുനീഷ് ഒന്ന് വായിക്കാമോ? നമ്മൾ ഒത്തിരി വായിച്ചിട്ടുള്ളത് കൊണ്ട് ഫെമിലിയാരിറ്റി കൊണ്ട് തള്ളിക്കളയരുത്. പത്രോസ് പറയാം, പിന്നെയും പിന്നെയും ഞാൻ ഓർപ്പിക്കരുത്. വായിച്ചട്ടെ.
അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ചു.
അത് നിമിത്തം പറഞ്ഞ ഇംഗ്ലീഷ് എഴുതി, ഫോർ ദിസ് വെരി റീസൺ. എന്ത് റീസണാ? പാർട്ടേക്കിംഗ് ദ ഡിവൈൻ നേച്ചർ ഓഫ് ഗോഡ്. ഫോർ ദറ്റ് വെരി റീസൺ, ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ഒരു സകല ഉത്സവം കഴിച്ചു. പിന്നെ നിങ്ങളുടെ വിശ്വാസത്തോട്
വീര്യവും.
ആ വായിച്ചു, അത് വായിച്ചിട്ട് ഇംഗ്ലീഷിൽ പറയാം.
വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിജയവും, ഇന്ദ്രിജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അവയില്ലാത്തവനോ കുരുടനത്രയും. അവൻ ഹസ്രദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളെ ശുദ്ധീകരണം മറന്നവനും തന്നെ.
ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു, ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതില്ലാത്തവനെ ബൈബിൾ വിളിക്കുന്നു. ഞാൻ NIV NASB എന്നൊക്കെ ജസ്റ്റ് വായിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇല്ലാത്തവനെ ബൈബിൾ, ഞാനല്ല കേട്ടോ ബൈബിൾ വിളിക്കുന്നത്, ഇൻഎഫക്റ്റീവ്. ഇൻഎഫക്റ്റീവിന് മലയാളം എന്നാ? പറഞ്ഞു, അൺപ്രൊഡക്റ്റീവ്, യൂസ്ലെസ്, അൺഫ്രൂട്ട്ഫുൾ. ഞാനല്ല കേട്ടോ കർത്താവ് വിളിക്കുന്നത്. നമ്മളെ ആരെങ്കിലും യൂസ്ലെസ് എന്ന് വിളിച്ചാൽ നമ്മൾ എന്തായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക? ദൈവദിനം വിളിക്കുക. ഈ വചനം, ഈ ഇത് വർദ്ധിച്ച് ഇത് കൂട്ടാത്തവൻ സംബന്ധിച്ചിടത്തോളം അവൻ ബ്ലൈൻഡാ. അത് മാത്രമല്ല, അവൻ ബ്ലൈൻഡ്, സ്പിരിച്വലി ഷോർട്ട് സൈറ്റഡ്, യൂസ്ലെസ്, ഇൻഎഫക്റ്റീവ്, അൺപ്രൊഡക്റ്റീവ്, അൺഫ്രൂട്ട്ഫുൾ. ഇനി എന്താ വേണ്ടതെന്ന് വളരെ സാവധാനം ഞാൻ മലയാളത്തിൽ വായിക്കാം. ഒന്ന്, വിശ്വാസം. ഞാൻ പറഞ്ഞത് നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ നോക്കണം, ഇതിനകത്ത് എന്താ എനിക്കുള്ളത്, എന്തിനാ ഞാൻ വർദ്ധിക്കുന്നത്, എന്താ കുറവുള്ളത്, അതില്ലെങ്കിൽ കൂട്ടണം. അതിന് പകരമായിട്ട് പ്രാർത്ഥിക്കരുത് കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, രാവിലെ പറഞ്ഞ പോലെ അതിന് പകരമായിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. വിശ്വാസം, വീര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? വീര്യം എന്ന് പറഞ്ഞാൽ മലയാളം സ്വഭാവ ശ്രേഷ്ഠത, ഇംഗ്ലീഷിൽ മോറൽ എക്സലൻസ്. താഴെത്താഴെ എഴുതണേ. പരിജ്ഞാനം, ആത്മനിയന്ത്രണം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി. ഒന്നുകൂടെ വായിക്കാം. വിശ്വാസം, സ്വഭാവ ശ്രേഷ്ഠത, പരിജ്ഞാനം, ആത്മനിയന്ത്രണം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം. ഇംഗ്ലീഷിൽ ഫെയ്ത്ത്, മോറൽ എക്സലൻസ്, നോളജ് ഓഫ് ഗോഡ്, സെൽഫ് കൺട്രോൾ, സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, ഗോഡ്ലിനെസ്, ബ്രദർലി കൈൻഡ്നെസ്, അല്ലോ. ശ്രദ്ധിച്ചോ, സൗരമല്ല ഹോംവർക്കാണ്. ഇപ്പം നിങ്ങൾ മൊത്തം കണ്ടുപിടിക്കാന്ന് പറയുന്നത് വീട്ടിൽ പോയിട്ട് ചിന്തിക്കണം. ഭാര്യക്കോ മക്കൾക്കോ സഭയിലുള്ളവർക്കോ അല്ലോ, എനിക്ക് ഫോർ മീ. ആദ്യം നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത്. കർത്താവ് പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഓർത്ത് ഞാൻ കരയണം. ഇതെനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് നിങ്ങൾ നിഷ്ഫലന്മാരല്ലെന്ന്. അവിടെ ആത്മാക്കൾ നേരുന്ന കാര്യമൊന്നുമല്ല. ഇതുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് മെസ്സേജ് ബൈബിൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഗെറ്റിംഗ് ടു നോ ഗോഡ് പേഴ്സണലി ആൻഡ് ഇന്റിമേറ്റ്ലി. ദൈവത്തെ അറിയുന്നത് സംബന്ധിച്ച് നിങ്ങൾ നിഷ്ഫലന്മാരായിരിക്കത്തില്ലെന്ന്. യഹോവക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം, ദ നോളജ് ഓഫ് ദ ഹോളി ഈസ് അണ്ടർസ്റ്റാൻഡിങ് പ്രിയ സൗരങ്ങൾ, ഞാൻ തെറ്റിദ്ധരിക്കുക, അനേക വർഷങ്ങൾ സഭയിലൊക്കെ പോയൊരു ഇരിപ്പുണ്ട്. വളരെ സ്നേഹത്തിലൊരു കാര്യം പറയാം, അനേക വർഷങ്ങൾ സഭയിൽ പോയി ഒത്തിരി വാക്യങ്ങൾ അവർ പറയും. നോഹയുടെ കാലത്ത് അങ്ങനാണ്, പിന്നെ മഹോദ്രവത്തിൽ ഇത്ര ബാധയുണ്ടെന്നൊക്കെ പറയും. അതൊന്നുമല്ല ഞങ്ങൾക്ക് കേൾക്കണ്ടേ, കർത്താവിനും അതല്ല. വാട്ട് ഇസ് യുവർ നോളജ് അബൌട്ട് ഗോഡ്? ദൈവത്തെ കുറിച്ചൊരു ഒരു പത്ത് കാര്യം പറയാമോ? ഞാനോട് ചോദിക്കേണ്ടത്, ഞാൻ ഇത്ര വർഷം ബ്രദറേ, ഞാൻ 1975 സ്ഥാനപ്പെട്ട ആളാണ്. നല്ലത്, നല്ലത്. പക്ഷേ എത്ര ഭാഗം കാണാതെ അറിയാവുന്നല്ലേ? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എത്ര ന്യായാധിപന്മാർ എത്ര വർഷം ഭരിച്ചു അതൊക്കെ അറിഞ്ഞു, കുഴപ്പമില്ല, അതൊക്കെ അറിഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വാട്ട് ഈസ് മൈ നോളജ് അബൌട്ട് മൈ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്? നിങ്ങൾക്ക് ഇപ്പോ ചുമ്മാ ഒരു ഉദാഹരണം പറയും, ഒരു പേപ്പർ തരിക, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു 10 പേജ് എഴുതുക, പറ്റുമോ? നമ്മൾ പറയുന്നത് അറിയോ, യേശു ക്രിസ്തു എന്താണ്? രോഗികളെ സൗഖ്യമാക്കി. യേശു ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. പിന്നെ മീന്റെ വാതറന്നപ്പോ ടാക്സ് കിട്ടി. പ്രിയ സൗരങ്ങ, ഇതൊന്നും അല്ല. പത്രോസ് ലാസ്റ്റ് പറയുക, ഗ്രോ ഇൻ ദ ഗ്രേസ് ആൻഡ് ദ നോളജ് ഓഫ് ഔർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പത്രോസിന് കാര്യം പിടികിട്ടി. പത്രോസ് വലിയ എടുത്തിയാട്ടക്കാരനൊക്കെ ആയിരുന്നു. ആദ്യം കർത്താവിനെ ഫസ്റ്റ് ലെവലിൽ കണ്ടപ്പോ തന്നെ പറഞ്ഞു, കർത്താവേ എന്നെ വിട്ടു പോകണം. ഇതാ ദൈവ പരിജ്ഞാനത്തിന്റെ തുടക്കം, എന്നെ വിട്ടു പോകണം. കർത്താവിനെ ആശ്വസിപ്പിച്ചു. രണ്ടാമത് ദൈവ പരിജ്ഞാനം അവന് കിട്ടിയ ഒരു അവസരം തള്ളിപ്പറഞ്ഞ ശേഷം, ഫേസ് ടു ഫേസ് കർത്താവിനെ കാണാൻ ദൈവ പരിജ്ഞാനം കിട്ടുകയല്ല, രണ്ടാമത് കർത്താവിനെ തള്ളിപ്പറഞ്ഞ ശേഷം കർത്താവ് തിരിഞ്ഞവനെ നോക്കുന്നുണ്ട്. അപ്പോൾ യേശുവിന്റെ കണ്ണുകളിൽ പ്രതിഫലിച്ച ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ദ നോളജ് ഓഫ് ഗോഡ്. ദൈവമായി മുഖാമുഖം വരാതെ ഒരിക്കലും ദൈവത്തെ കുറിച്ച് പരിചയം കിട്ടുകയല്ല സഹോദരങ്ങളെ. ഒരു കോളേജുണ്ട്, ഞാൻ ഒരിക്കൽ പോയതാ കോളേജിൽ, ബൈബിൾ കോളേജിൽ. കുറ്റപ്പെടുത്തുമല്ലോ കേട്ടോ. ഞാൻ അവിടെ പോയപ്പം എനിക്ക് സന്തോഷത്തോ ഒരു കാര്യം, രാത്രി 3 മണിക്കാണ് കിടക്കുന്നത്, ബൈബിൾ പഠിക്കുക. ലൈബ്രറി 5 നിലയാ, വെളുപ്പിനെ തൊട്ട് രാവിലെ തൊട്ട് രാത്രി വരെ ആ കുടുംബം അധ്വാനിക്കുക. ദൈവം അവര് ദൈവം അനുഗ്രഹിക്കട്ടെ. വീട്ടിൽ ചെന്നപ്പം ഇരിക്കാനിടയില്ല, കാരണം മുഴുവൻ ഫയലാ, ഫയൽ അടുക്കി 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 വെച്ചിരിക്കും, കാരണം ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ആ മുഴുവൻ. കുഴപ്പമില്ല, പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദൈവം നിങ്ങളെ പേഴ്സണലി പഠിപ്പിക്കാത്തതൊന്നും ദൈവപരിജ്ഞാനത്തിലേക്ക് നിങ്ങളെ നടത്തുകയില്ല. സത്യവചനം പ്രസംഗിക്കുന്ന ഒരു സഭയിൽ നിങ്ങൾ ആയിരിക്കുന്നത് കൊണ്ട് ദൈവവചനത്തിൽ ഞാൻ ശ്രേഷ്ഠനാണെന്ന് ചിന്തിക്കരുത്. നിങ്ങളോട് ചോദിക്കുക ഒരാൾ, വാട്ട് യു നോ അബൌട്ട് ഗോഡ്? വാട്ട് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്? നമ്മൾ ചിന്തിക്കുക, എനിക്ക് എന്തറിയാം. അറിയാം എന്ന് പറഞ്ഞത് അറിവല്ല, ഞാൻ പറഞ്ഞല്ലേ ഹൃദയത്തിന്റെ വിസ്ഡം. വാട്ട് ഇസ് എ വിസ്ഡം? പഴയ നിയമത്തില് ശ്രദ്ധിക്കണേ, യാക്കോബിനെ നമുക്ക് വിളിക്കുക, യാക്കോബിനെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുക, സ്റ്റേജിൽ കയറ്റി യാക്കോബിന് നമ്മൾ സബ്ജക്ട് കൊടുക്കുക. കെ ആർ പുരം ചർച്ചൊരു സബ്ജക്ട് കൊടുക്കുകയാണ്, ദ നോളജ് ഓഫ് ഗോഡ്. പ്രിയമുള്ള നിങ്ങൾ ചിന്തിക്കണം, യാക്കോബ് ഒരു സാധാരണ മനുഷ്യന. ബൈബിളിലെ 1 പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 10 പേജുകൾ അവന് വേണ്ടി മാറ്റിവെച്ചു. അത് ചോദിക്കുക, യാക്കോബിന് വേണ്ടി പുതിയ പഴയ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അനേക ഏകദേശം 10 മാറ്റിവെച്ചു. ഹി വാസ് എൻ ഓർഡിനറി മാൻ. എന്തുണ്ടായിരുന്നു? ബദലി കിടക്കുമ്പം വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലായിരുന്നു, പോട്ട തലവണ ഒരു പാ മേടിക്കാൻ പൈസ ഇല്ലാത്തവനാ. അവനെല്ലാം സ്ഥലമാ ബദേൽ, മഹനീം, പെനിയൽ, നമുക്ക് യാക്കോവിനോട് ചോദിക്കാം, നമ്മൾ പറഞ്ഞില്ലേ പഴയ നിയമം അവർക്കൊന്നും അറിയത്തില്ല. പഴയ നിയമത്തിലെ യാക്കോവിനെ വിളിച്ചിട്ട് സമ്പൂർണ്ണ ബൈബിൾ അവരുടെ ഇല്ലായിരുന്നു കേട്ടോ, സമ്പൂർണ്ണ ബൈബിൾ ഒന്നും ഇല്ലായിരുന്നു. യാക്കോവിനോട് ചോദിക്കുക, യാക്കോബെ ഞങ്ങൾക്കൊരു ക്ലാസ് വേണം, ദ നോളജ് ഓഫ് ദ ഹോളി. ഞാൻ പറയാം, വിളിച്ചിരിക്കുന്നവരെ കാട്ടിലും അവൻ ദൈവത്തെ കുറിച്ച് പറയുന്നത് വിശ്വസിക്കുക. കാരണം ദൈവം അവന്റെ അറിവല്ലായിരുന്നു, ദൈവം അവന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞൊണ്ടിയായിരിക്കും കയറി വരുന്നേ, ഞൊണ്ടൽ കാണുമ്പോ തന്നെ നമുക്കറിയാം ദൈവത്തിന്റെ സ്പർശനം അവനുണ്ടായിരുന്നു. അവന്റെ മരണം എങ്ങനെയാണെന്നറിയോ, നിങ്ങൾ ലാസ്റ്റ് ഭാഗമൊക്കെ വായിക്കണം, എത്ര ഗ്ലോറിയസ് ആയിരുന്നു. ദൈവമേ, യാക്കോബിന് നീ കൊടുത്ത പരിജ്ഞാനം എത്ര വലുതാ. നമ്മൾ പറയുന്ന അവര് കൃപയുടെ കീഴിലല്ലായിരുന്നു, അവർ ഓൾഡ് കവനന്റ് ആയിരുന്നു. ശരിയാ, നമുക്ക് മോശയെ വിളിക്കാം, മോസസ് കം മോസസ്, ഞങ്ങളുടെ ക്യാമ്പില് ഒരു 3 days ദ നോളജ് ഓഫ് ഗോഡ്. പുതിയ നിയമം, പുതിയ നിയമത്തിന്റെ കോപ്പിയൊന്നും മോശയുടെ ഇല്ലായിരുന്നു. തിങ്ക് അബൌട്ട് ഇറ്റ്, പ്രിയ, നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ ചിന്തിക്കുക, മോശയെ കുറിച്ച് പറയുമ്പോൾ മോശയോട് ചോദിക്കുക, ഹൗ ഇസ് ഗോഡ്, ദൈവം എങ്ങനെ ഇരിക്കുന്നേ. മോശ പറഞ്ഞു തുടങ്ങാം, കാരണം എന്നാണെന്നറിയോ, പറയാം, അവനൊരു, നമ്മൾ പറയാം അവൻ എബ്രായനായതുകൊണ്ടാ, ഒന്നുമല്ല, അവൻ പർവ്വതങ്ങളിൽ ജീവിച്ചവനാ. അവന്റെ ആയുസ് നിങ്ങൾ നോക്കുക, സീനായി മലയിൽ, ഹോരേബ് പർവ്വതത്തിൽ, പിസ്ഗയിലൊക്കെ ജീവിച്ചവനാ. ഇനി പുതിയ നിയമത്തിൽ എവിടെ കാണാം മോശയെ എന്ന് പറയാമോ? മോശ പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ലേ, അവൻ അപ്പുറം പർവ്വതത്തിന്റെ മുകളിൽ. അവൻ ദൈവത്തെക്കുറിച്ച്, കാരണം അവൻ ഇസ്രായേലിന് തന്റെ പ്രവൃത്തികളെയും മോശയ്ക്ക് തന്റെ വഴികളെയും കാണിച്ചു കൊടുത്തു. ഇനി വലിയ ദർശനവും വെളിപ്പാടും ഒന്നുമില്ലാത്ത ഒരാളാണ് ദാവീദ്, ഹോളി വിഷൻസ് ഒന്നുമില്ലായിരുന്നു. പക്ഷെ അവനങ്ങ് ആട്ടിടയനായിരുന്നു, അവനങ്ങ് വിശ്വാസത്തിൽ ജീവിച്ച ഒരാളാണ് ദാവീദ്. ദാവീദിനോട് ചോദിക്കാം, ദാവീദേ പോട്ടെ, കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് നിനക്ക് എന്നാ മനസ്സിലായി, ഞങ്ങളെന്ന് പഠിപ്പിക്കാവോ? ദാവീദ് ഒത്തിരി കാര്യങ്ങൾ പറയും. ഹോസ് ജീസസ് ക്രൈസ്റ്റ്. കാരണം പറയാം, അവൻ പറയുക, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും കർത്താവിന്റെ സന്നിധി പോവും, രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലതാ. Psalms 139, എന്റെ ഹോൾ ബീങ് നിന്നെ ആരാധിക്കുന്നു. രാജാവായിരിക്കും പറയാ, ഒരു കാര്യവും എനിക്ക് പ്രാർത്ഥന വിഷയമുള്ളൂ, എന്റെ കർത്താവിന്റെ മനോഹരത്വം കാണുവാനും അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ. ഓ, ഇപ്പൊ നമ്മൾ ശരിയാ, ആ സമയത്ത് നിനക്ക് സുഖമുള്ളതല്ലേ, എങ്ങനെ 63 സങ്കീർത്തനം എവിടെയാ? മരുഭൂമി കിടക്കും പറയാണ്, ഞാൻ എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണന് മജ്ജമേധസ് വന്നതുപോലെ. Psalms 34, ഞാൻ കർത്താവിനെ എല്ലായ്പ്പോഴും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ഞാൻ അധികാലത്ത് ഉണരും, വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് കീർത്തനങ്ങളെ പാടും. പ്രിയമുള്ളവരെ, എനിക്ക് അസൂയല്ല എങ്കിൽ പോലും ഒരു ചെറിയ ഇതുള്ള ഒരു കൂട്ടരാ, കോരകപുത്രന്മാര്. കോരകന്റെ സ്റ്റോറി നിങ്ങൾക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവരെഴുതിയ പാട്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. Psalms 42 രാവിലെ ഇവിടെ പാടി, Psalms 84, Psalms 45. കർത്താവേ, നമ്മൾ ചോദിക്കുക, ദൈവമേ നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് എന്തുമാത്രം കാര്യങ്ങൾ നിന്നെ കുറിച്ച് അറിയാനുണ്ട്. ഈ Psalms 42 വായിക്കുമ്പം അതിനകത്ത് മുഴുവൻ പ്രതികൂലമാണ്. കാരണം മാന്യർത്തോടുകളിലേക്ക് ചെല്ലുവാൻ പോകുന്നത് സുഖകാലത്തല്ല, ശത്രു വരുമ്പോഴാ. നേർത്തോടുകൾ തേടുന്ന മാൻപേട പോലെ ഞാൻ നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുക. അടുത്തത് ആലയം വല്ലതും ഉണ്ടോ? എവിടെ പോയി പ്രാർത്ഥി? കൂട്ടായ്മയുണ്ടോ? കോട്ടേജ് മീറ്റിംഗ് ഉണ്ടോ? കിടക്കുന്നത് യോർദാൻ പ്രദേശത്ത്, ഹെർമോൻ മലയില്, മിസാർ മലയില്, എവിടെ കിടന്നാലും പറയുക, എനിക്കൊരു കാര്യമുള്ളൂ, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് ചേരുവാൻ ഇടയാകും. യേശു കർത്താവിനെ കുറിച്ച് വെളിപ്പാട് വർദ്ധിച്ച അവൻ പറയുക, അല്ലയോ കുമാരി, നീ കേൾക്കുക, നോക്കുക, ചെവിചായിക്ക, നിന്റെ പുത്രഭവനത്തെയും സ്വജനത്തെയും മറക്കുക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. നീ അവൻ നിന്റെ നാഥനായതുകൊണ്ട് അവരെ നമ്മളെ പ്രബോധിപ്പിക്കുക പരിശുദ്ധാത്മാവിലൂടെ. നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിന്റെ മുമ്പിൽ വരാം, നമുക്ക് കർത്താവിനെ നമുക്ക് പൂർണ്ണഹൃദയത്തോടെ ആരാധിക്കാം. ഞാൻ ചോദിക്കുന്നു, ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. വിശ്വാസം, ട്രസ്റ്റ് ഇൻ ഗോഡ്, മോറൽ എക്സലൻസ്, നോളജ്, സെൽഫ് കൺട്രോൾ, സ്റ്റെഡ്ഫാസ്റ്റ്നസ്, ഗോഡ്നെസ്, ബ്രദർലി കൈൻഡ്നെസ്, അല്ലോ. ഇനി ആത്മീയമായിട്ട് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന സഹോദരൻ ശ്രദ്ധിക്കുക, സഹോദരൻ ഞാൻ വിചാരിച്ചിട്ട് എനിക്കിത് പറ്റുന്നില്ല, ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല. ശ്രദ്ധിക്കണേ, ഇവിടെ ചില സൗരങ്ങളൊക്കെ വെളിപ്പാടുകളൊക്കെ പറയുമ്പോൾ എനിക്കങ്ങ് വിഷമോ. ദൈവമേ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഗോഡ് ഈസ് എ പേഴ്സൺ. നമ്മെ സമ്പൂർണമായി മനസ്സിലാക്കുന്ന ഒരാളാ ദൈവം. ഈസ് എ പേഴ്സൺ, നോട്ട് എ ഫിലോസഫി. ആ കർത്താവിന്റെ അടുത്ത് പോയിരുന്നിട്ട് എല്ലാം പറയണം. ഇപ്പൊ നമ്മൾ പറയേ, താഴെ പ്രതികൂലമാ, ഞാൻ ചോദിക്കട്ടെ, താഴെ ജനം കെട്ടഴിഞ്ഞ് വിഗ്രഹങ്ങളുടെ മുന്നിൽ ആരാധിച്ച സമയത്ത് ദൈവം മോശയോട് സംസാരിക്കുക? നമ്മൾ വിചാരിക്കുന്നത് എല്ലാം തീർന്നിട്ട്, നോ. ദാവീദ് കീർത്തനങ്ങളെ പാടിയപ്പോൾ അവൻ ഒരിടത്തുനിന്ന് വേറൊരിടത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ ദൈവം ആരാണെന്ന് യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാൻ. ഞങ്ങൾ പറഞ്ഞു, വേറെ ദേർ ഇസ് നോ അദർ ഷോർട്ട് കട്ട്, ഗോ ടു ഗോഡ്. ദൈവത്തിന്റെ അരികിലേക്ക് പോകുക. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ഈ പ്രാർത്ഥന നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്നറിയാം, ഞാൻ അപ്പൊ അത് പറയാം. നമ്മൾ ദൈവസേനയിൽ ചെന്നിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ചിന്ത എന്നറിയോ? എന്താ, എന്തായിരിക്കാം? സൺഡേലത്തെ മെസ്സേജ് ആണോ? നോ. എന്തായിരിക്കാം? എന്റെ ജീവിതത്തിൽ ദൈവം ഇതൊന്നും ഇല്ലല്ലോ, ഈ സഹോദര പ്രീതിയും സ്നേഹമൊന്നും ഇല്ലെന്നുള്ളതാണോ? അല്ല. എന്തായിരിക്കാം പറഞ്ഞേ? പ്രോബ്ലംസ്. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇത് കർത്താവിന് കൊടുക്കുക. നമ്മൾ പാട്ട് പാടുക, എന്നാണെന്നറിയാമോ? അത് റിയൽ മീനിങ് ഫുൾ സോങ് ആ, പക്ഷെ നമ്മൾ ചുമ്മാ പാടുക. എന്താണെന്നറിയാമോ? ഭാരമെന്നെ ജീവിക്കുവാൻ എൻ ഭാരമെല്ലാം ചുമന്നവനെ. ഓർക്കുന്നോ? ഭാരമെന്നെ നമ്മളിപ്പം ചെയ്യുന്നെന്നറിയോ? ഞാൻ എന്റെ ഭാരമെല്ലാം ചുമക്കാൻ വേണ്ടി എന്റെ ഭാരമെല്ലാം ചുമന്നവനോ? അവൻ സാക്ഷാൽ അവൻ നമ്മുടെ ഭാരങ്ങളെ ചുമന്നവനാ. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ്, ദൈവത്തിന് മുമ്പിൽ അരമണിക്കൂറെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയം പോലും ഇല്ലാതെ ചെല്ലാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈസ് ഇറ്റ് പോസിബിൾ? 20 വർഷമായി, 25 വർഷമായി, 15, 18 വർഷങ്ങളായി ആവശ്യങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് കൺഫ്യൂഷനിലായിരിക്കുന്ന സഹോദരങ്ങളെ, ക്യാൻ യു സ്പെൻഡ് ഹാഫ് ആൻ അവർ ബിഫോർ ഗോഡ് വിത്തൌട്ട് എനി പ്രയർ റിക്വസ്റ്റ്? രാവിലെ കേട്ടതുപോലെ അപ്പൻ അപ്പന്റെ മടി കയറിയിരിക്കുന്ന ഒരനുഭവം. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. കണ്ടിന്യൂസ് ലിവിങ്, അബൈഡിങ് ഇൻ ഗോഡ്സ് പ്രസൻസ്, ഗെറ്റിംഗ് ടു നോ ഗോഡ് ഇൻ പേഴ്സണലി ആൻഡ് ഇന്റിമേറ്റ്ലി. കർത്താവിനെ കൂടുതൽ 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 അറിയുക. വിശ്വാസം മാത്രം പോരെ, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രജയം. നമ്മൾ ചിന്തിക്കണം. ഞാൻ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തില്ല, ആ ഭാഗം നിങ്ങൾക്ക് വിടുക. ഞാൻ എന്റെ ഭാഗം എന്റെ ഡയറിയിൽ എഴുതിയിട്ട് ഞാൻ ചെക്ക് ചെയ്യണം, കർത്താവേ ഇതിലേത് എനിക്കില്ലാത്ത, ഇത് ഞാൻ കൂട്ടിയില്ല എങ്കിൽ പറയുകയാണ് ഞാൻ ഷോർട്ട് സൈറ്റഡ് ആണ്, മുമ്പിലത്തെ എന്റെ വിളി തെരഞ്ഞെടുപ്പ് മറന്നുപോയവനാ, യൂസ്ലെസ്സാ, ഇൻഎഫക്റ്റീവാ, അൺപ്രൊഡക്റ്റീവാ, അൺഫ്രൂട്ട്ഫുള്ളാ. പത്രം അവസാനിപ്പിക്കുക, 1 അധ്യായം. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇരുളിൽ കത്തി നിൽക്കുന്ന വിളക്ക് പോലെ ഈ വചനങ്ങളെ നിങ്ങൾ കൈക്കൊള്ളണം. എന്താണ്? ഇരുളിൽ കത്തി നിൽക്കുന്ന വിളക്ക് പോലെ ഈ പ്രവചന വചനത്തെ നിങ്ങൾ സൂക്ഷിക്കണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, മനുഷ്യർ പരിശുദ്ധാത്മനിയോഗം സംസാരിച്ച് നിയോഗം ലഭിച്ചിട്ട് സംസാരിച്ചതത്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ അഡിവൈൻ നേച്ചറിലേക്ക് എന്നെ നടത്തണമേ. ഈ 2 അധ്യായത്തിന്റെ വിശ്വാസത്തോട് വീര്യം ഒത്തിരി പ്രാവശ്യം എനിക്കൊന്ന് നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ തന്നെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും വില്യം മക്നോഡിനെ കുറിച്ച് ഇങ്ങനെയാണ് ഒരു പാരഫ്രൈസ്ഡ് അല്ലെങ്കിൽ ചിലടെ മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയത്. അദ്ദേഹം ഇങ്ങനെയാണ്, ദ കറേജ് ഓഫ് ഡേവിഡ്, ദാവീദിന്റെ ധൈര്യം, ദ നോളജ് ഓഫ് സോളമൻ, ശലോമോന്റെ ജ്ഞാനം, ദ പേഷ്യൻസ് ഓഫ് ജോബ്, യോബിന്റെ സഹിഷ്ണുത, ദ ഗോഡ്ലിനെസ് ഓഫ് ഡാനിയൽ, ഡാനിയലിന്റെ ഭക്തി, ദ ബ്രദർലി കൈൻഡ്നെസ് ഓഫ് ജോനാഥാൻ, ജോനാഥാന്റെ സഹോദരപ്രീതി, ആൻഡ് ദ ലവ് ഓഫ് ജോൺ, യോഹന്നാന്റെ സ്നേഹം. പക്ഷെ ഞാൻ പറയാം, എനിക്ക് ഒട്ടും സന്തോഷം തോന്നിയിരുന്നു വായിച്ചിട്ട്. ഞാൻ എന്റെ വേർഷൻ, നമ്മുടെ വേർഷൻ വായിക്കാം. യേശുവിന്റെ വിശ്വാസവും യേശു കർത്താവിന്റെ സ്വഭാവ ശ്രേഷ്ഠതയും യേശു കർത്താവിന്റെ പരിജ്ഞാനവും യേശു കർത്താവിന്റെ ആത്മനിയന്ത്രണവും യേശു കർത്താവിന്റെ സ്ഥിരതയും യേശു കർത്താവിന്റെ ഡിവോഷനും യേശു കർത്താവിന്റെ സഹോദരപ്രീതിയും യേശു കർത്താവിന്റെ സ്നേഹവും ദാറ്റ് ഈസ് ദ പാർട്ടേക്കിംഗ് ഓഫ് ദ ഡിവൈൻ നേച്ചർ. സൗരങ്ങളെ, ദൈവം നമ്മളെ വിശ്വസിപ്പിക്കുന്നു, പർസ്യൂ, പിന്തുടരുക, തളർന്നു പോകരുത്, റൺ, പർസ്യൂ സ്റ്റഡ്ഫാസ്റ്റ്ലി. നിങ്ങളുടെ ഉള്ളിൽ ആരെങ്കിലും ക്ഷീണിച്ചു മടുക്കുന്നുണ്ടെങ്കിൽ, പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ഉടനെ ധ്യാനിക്കണം, ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം, നിങ്ങൾക്ക് മുമ്പോട്ട് ഓടാനുള്ള ബലം കിട്ടും. ഇനിയും അയാൾ പറഞ്ഞത്, ഞാനിങ്ങനെ വിശ്വാസത്തിലൊക്കെ വളരുമ്പം എന്റെ ബന്ധുക്കാരും എന്റെ അപ്പനും അമ്മയും സഹോദരങ്ങൾ ആരും എല്ലാവരും എന്നെ എതിർക്കുക. ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്യാം, ഒരിക്കലും നിങ്ങളെ കൈവിടാത്ത ഒരു സ്നേഹിതൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകുലപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും പറഞ്ഞു, എല്ലാവരും എന്നെ കൈവിട്ടു, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. പൗലൂസും പറഞ്ഞു, എന്റെ ഒന്നാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു, പക്ഷെ കർത്താവ് എനിക്ക് തുണന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ലോകത്തിൽ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും എല്ലാവരും നിങ്ങളെ പുച്ഛിച്ചാലും കൈവിട്ടാലും നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന ഒരു സ്നേഹിതൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ മുമ്പോട്ടെത്തിക്കാൻ സാധിക്കും. കാരണം നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ പൂർത്തിയാക്കി തികയ്ക്കും. പിന്നെ ഭാരങ്ങളിലൂടെ പട്ടണങ്ങളിലെ ഈ പട്ടണത്തിലൊക്കെ ടെൻഷൻ ഓടുമ്പോൾ ഒരു നിമിഷം നിൽക്കണം, ഗേസ് ടു ദ ഹെവൻ, സ്വർഗത്തിലേക്ക് നോക്കണം. ദാറ്റ് ഇസ് മൈ പെർമനന്റ് പ്ലേസ്. ദൂതന്മാർ ആരാധിക്കുന്ന എന്റെ ഡാഡി, നമുക്ക് കേട്ടതുപോലെ എന്റെ പപ്പ, എന്റെ ഡാഡി, എന്റെ കർത്താവ്, അവിടേക്ക് ഞാൻ പോകാനുള്ളവനാ. കൺഫസ് വിത്ത് യുവർ മൗത്ത്, തുറക്ക പറയണം. വണ്ടിയിലാണെങ്കിൽ പറയണം, ഇവിടെ ഞാൻ അന്യനും പരദേശിയുമാ. വാഗുണ്ട് പറയണം, ഹൃദയത്തിൽ പറയരുത്, ഇവിടെ ഞാൻ അന്യനും പരദേശിയുമാ. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ യു വിൽ ബി ആംഡ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്വം നിങ്ങൾക്ക് ഒരു ഒരു ആയുധമായിരിക്കും. വിൻഡ് ബൈ പ്രയർ, പ്രാർത്ഥന നിങ്ങൾക്ക് ചെറുതായിരിക്കും. അങ്ങനെ ദൈവസന്നിധിയിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾ ആംഡ് ബൈ ഫെയ്ത്ത്, വിശ്വാസം ധരിച്ചും പ്രാർത്ഥനയുടെ ചിറകോടുകൂടി നിങ്ങൾ പൊങ്ങുമ്പോൾ ആ പാട്ടുകാരനെ പോലെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ഭയങ്കര ഫ്ലീറ്റിംഗ് ബർത്ത്, എന്റെ വിശ്വാസം പോകുമ്പോൾ, അല്ലെങ്കിൽ എന്റെ പിസ്കാമയിൽ ഞാൻ എന്റെ വീടിനെ നോക്കുമ്പോൾ ഞാൻ പ്രാർത്ഥനയുടെ നേരത്തോട് പറയും, ഗുഡ് ബൈ, ഞാൻ ഇനിയും നിപ്പതിയോളം കർത്താവിനോട് കൂടിയായിരിക്കും. ഈ ഒരു പരിജ്ഞാനത്തിലേക്ക്, ദൈവഭക്തിയിലേക്ക് കർത്താവ് നമ്മെ വളർത്തട്ടെ. പിമ്പുള്ളത് മറന്നും മുമ്പുള്ളത് നാഞ്ചും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിനായി നമുക്ക് ബിരുദനായിട്ട് ഓടാം. ആ പറഞ്ഞ കാര്യങ്ങൾ ദൈവം ചെയ്ത് പേഴ്സണലായിട്ട് വീട്ടിൽ പോയി ചിന്തിച്ച് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ കണ്ടെത്തി കൂട്ടേണ്ട കാര്യങ്ങളെ കൂട്ടി പ്രസ്യൂ മുമ്പോട്ട് ഓടുവാൻ ഇവിടെ ആരും തളർന്നിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു സ്നേഹിതനുണ്ട്, കൈവിടാത്ത, ഒരിക്കലും കൈവിടാത്ത ഒരു സ്നേഹിതനുള്ളത് കൊണ്ട് ധൈര്യത്തോടുകൂടെ മുമ്പോട്ട് പോകുക. പ്രസ്യൂ റൈച്ചസ്നസ്, നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം എന്നിവ പിന്തുടരുക. കർത്താവിന്റെ ആ മറുപടത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെയാണ് നമ്മൾ ബൈബിള് വചനധ്യാനം താത്തുവെക്കുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ പക്ഷേ ഓടി ചെല്ലണം. എവിടെയാണെന്നറിയാമോ? അത്യുന്നതന്റെ മറവിൽ പോയി വസിക്കണം, സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പോയി പാർക്കണം. എന്നിട്ട് യഹോവയെ കുറിച്ചിരുന്ന് പറയണം, അവൻ തന്നെ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് പറയുന്നു. അപ്പോൾ ആ പാട്ടുകാരനെ പോലെ നമുക്ക് പറയാൻ സാധിക്കും, When the oceans rise and thunders roar, I will serve with you above the storm, because Father, you are king over the floods, and I will be still and know that you are God. Be still and know that I am God. Please, സഹോദരങ്ങളെ, പറന്നു പൊങ്ങുക. Armed with faith and winged with prayer, ചിറകടിച്ചു പറക്കുക. ഒരു ശത്രുവിനും ഒരു മനുഷ്യനും ഈ ലോകത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. Because you are a child of the most holy God, Almighty Father, the King of Kings and the Prince of Peace. ആ ഒരു ധൈര്യത്തോടു കൂടെ എല്ലാ ദിവസവും ഹോളി ഓഫ് ഹോളീസിൽ ദൈവത്തെ മീറ്റ് ചെയ്യുക. മുടിവിടെ നീങ്ങിയ മുഖത്ത് കണ്ണാടി പോലെ കർത്താവിന്റെ ഗ്ലോറി റിഫ്ലക്ട് ചെയ്യുക. ഇറങ്ങി വരിക. വീണ്ടും കയറി പോവുക. ഇംഗ്ലീഷ് ഗാനത്തിന്റെ വരികളെ നമുക്ക് പാടാം. കർത്താവിന്റെ സന്നിധി നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.